me to 1 Peter chapter 2, verse 21 through 25. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. ഐ റിക്വസ്റ്റ് യു ടു ലുക്ക് ഇൻ ടു ദ സ്ക്രിപ്ചർ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 21 through 25. 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവനെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സബ്മിഷൻ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ആർക്കൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ സബ്മിഷൻ ഏതൊക്കെ രംഗത്ത് വെളിപ്പെടുത്തണം എന്നതിനെപ്പറ്റി ഞാൻ സംസാരിക്കുകയുണ്ടായി. ഈ വേദഭാഗത്തിന് തന്നെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ. അപ്പം നല്ലവരുമുണ്ട്, ശാന്തന്മാരുമുണ്ട്, മൂർഖന്മാരുമുണ്ട്. കുറേ ഭയങ്കരമാണ്. നല്ലവർക്കും ശാന്തന്മാർക്കും ഒക്കെ കീഴടങ്ങാം, എന്നാൽ മൂർഖന്മാർക്ക് കീഴടങ്ങുന്ന എങ്ങനെ? നാശത്തിലേക്ക് പോകുന്ന വഴി വാതിൽ വളരെ വിശാലമാണ്. ഒരു കുഴപ്പമില്ല, ആർക്കും എന്തും ചെയ്യാം. പക്ഷെ അതെവിടെ ചെന്നാൽ അവസാനിക്കുന്നേ? നാശത്തിലാണ്. എന്നാൽ നിത്യതയിലേക്കുള്ള വഴി ഇടുക്കത്തിലും ഞെരുക്കത്തിലുമാണ് ആരംഭിക്കുന്നതെങ്കിലും അത് അവസാനം എന്താണെന്നറിയാമോ? ഒരു വിശാലതയാണ്, ഒരു ശോഭനമായ അവസ്ഥയാണ്. നമ്മൾ തന്നെ നിശ്ചയിക്കേണ്ടത് ആദ്യം വിശാലത വേണോ, അതോ ഒടുവിൽ ഇടുക്കം വേണോ? അതോ ആദ്യം ഇടുക്കം വേണോ, ഒടുവിൽ വിശാലത വരണോ? നമുക്ക് വേറൊരു ചിന്തയുണ്ട്, ആദ്യം ആരും അവസാനവും എല്ലാം എന്തായിരിക്കണം. പക്ഷെ നടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അല്പം ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നാം. യാ, ദൈവത്തിന് ഇറ്റ്സ് നോട്ട് എൻ ഈസി വോക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവ വചനത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് അനുഷ്ഠിപ്പാൻ നൽകിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ദറ്റ് മീൻസ് വിത്ത് അവർ ഓൺ എഫേർട്ട് വി കനോട്ട് ഫുൾഫിൽ വട്ട് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ടോൾഡ് അസ്. ബട്ട് വി നീഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമുക്ക് കുറെ കൽപ്പന തന്നിട്ട് കൈയും കെട്ടി അവൻ മാറി ഇരിക്കുന്നവനല്ല, അവൻ നമ്മോട് കൂടെ വന്ന് നമുക്ക് കൃപ തരുന്ന ദൈവമാണ്, കൃപ തരുന്ന ദൈവമാണ്. വീഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വെച്ച് കർത്താവ് ഇങ്ങനെ വടിയും പിടിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, ഒരു വടിയുണ്ട്. തെറ്റ് കാണിക്കുമ്പോഴല്ല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടല്ല ഞാൻ കർത്താവിനെ കുറിച്ച് കാണുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ശിക്ഷിച്ചു, എന്നാൽ അവൻ ശിക്ഷിക്കുന്നത് വാസ്തവത്തിൽ സ്നേഹത്തോടുകൂടെയാണ്. അവൻ്റെ ശിക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, അത് നിവർത്തിക്കപ്പെടണം. അവൻ നമ്മെ സ്നേഹത്തോടെ സഹിക്കുന്നവനാണ്. നമ്മെ അവൻ സഹിച്ചില്ല ഇതുവരെ. നമ്മൾ വലിയ മിടുക്കന്മാരായിട്ടാണോ, വിശുദ്ധന്മാരായിട്ടാണോ, വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണോ ദൈവം നമ്മെ സ്വീകരിച്ച് നിർത്തിയിരിക്കുന്നത്? അല്ല, നമ്മളൊക്കെ ഒത്തിരി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ എനിക്കൊരു വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് അഭിമാനിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായ ഒരുത്തനാണ്. താൻ പറയുന്നത് പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, തികഞ്ഞവനായി എന്നും ഞാൻ നിരൂപിക്കുന്നില്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. എന്നാൽ ജീവിത സായാഹ്നത്തോടടുത്തു, ജീവിതത്തിൻ്റെ അന്ത്യത്തോടടുത്തു, റോമിലെ കാരാഗ്രഹത്തിൽ തൻ്റെ മരണം പ്രതീക്ഷിച്ച് താൻ കിടക്കുക, ചക്രവർത്തി വിളംബരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്, പൗലോസിനെ തലചേദിച്ച് കൊലുവ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു. അപ്പം മരണത്തെ പ്രതീക്ഷിച്ച് അവൻ കാത്തിരിക്കുമ്പോൾ തൻ പറയുകയാണ്, ഞാൻ നല്ലപോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അപ്പം ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് വന്നപ്പോൾ പൗലോസിന് നല്ല ഉറപ്പ്. എന്നാൽ ജീവിതത്തിൻ്റെ മധ്യത്തിൽ താൻ പറയുകയാണ്, തികഞ്ഞവനായി എന്ന് ഞാൻ പറയുന്നില്ല, പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, വല്ല വിധത്തിലും എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ജീവിതത്തിൽ നമുക്കൊക്കെ വീഴ്ചകളുണ്ടാകാം, താഴ്ചകളുണ്ടാകാം. ദൈവികത എന്ന് പറയുന്നത് ഈ വീഴ്ചയിൽ കിടന്ന് ഉരുളുന്നതല്ല. എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് പറയാൻ ഒരു വ്യക്തിക്ക് മനസ്സ് വന്നാൽ അവൻ രക്ഷപ്പെട്ടു. എപ്പോൾ തെറ്റ് ആണെന്ന് തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കാൻ മനസ്സില്ലാതെ അവിടെ കിടന്ന് ഉരുളുന്നുവോ, അവൻ ഒരിക്കൽ പ്രതീക്ഷിക്കാനേ വകയില്ല, അവൻ അവിടെ കിടന്ന് ഉരുളത്തേ ഉള്ളൂ. കുറേ നാളത്തേക്ക് അതിനകത്ത് കിടന്നിങ്ങനെ ഉരുണ്ട് മറ്റുള്ളവരുടെ മുൻപാകെ രക്ഷപ്പെട്ട് നിൽക്കാം. പക്ഷെ തമ്പുരാൻ അവനെ എന്തു ചെയ്യും? അപ്പോഴേ തള്ളിക്കളയും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, ഏറ്റുപറയുന്നതായ ഒരു മനസ്സിനെ, ഒരു വ്യക്തിയെ അവൻ തിരികെ കൈക്കൊള്ളും. നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെയാക്കി തീർക്കും. അത് ദൈവത്തിന് വാഗ്ദത്തമാണ്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? ഏറ്റുപറയണം. കൺഫഷനാണ് ഏറ്റവും അത്യാവശ്യം. ദൈവത്തിന് സ്തോത്രം. ഇഫ് വി ആർ വില്ലിംഗ് ടു കൺഫസ് അവർ സിൻസ്, ഇഫ് വി ആർ വില്ലിംഗ് ടു അഡ്മിറ്റ് അവർ ഫോൾസ്, ദെൻ ഗാഡ് ഈസ് ദയർ ടു ക്ലെൻസ് അസ് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ഹിസ് സൺ. പ്രൈസ് ദ ലോർഡ്. അത് പരമാർത്ഥമായൊരു വിഷയമാണ്, ഏത് സമയത്തും ഉണ്ട്. പക്ഷേ ഏറ്റുപറയാനുള്ള മനസ്സ് ദൈവത്തിനുള്ള. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു കൂട്ടർ കൂടെ കേട്ടിടപെടണം വേലക്കാർക്ക്. ഇവിടെ വേലക്കാരെ വിളിച്ചിട്ട് പറയുകയാണ്, യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാ. നിങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പർവൈസേഴ്സും ഉണ്ട്, മാനേജേഴ്സും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അവർ പറയുന്നതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരിക്കുക എന്നതാണോ ഈ വാക്യത്തിൻ്റെ അർത്ഥം? എൻ്റെ ക്രിസ്തീയ സാക്ഷ്യത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന ഒരു നിർണയമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എൻ്റെ ക്രിസ്തീയ സാക്ഷ്യത്തെ, ഞാനൊരു ദൈവ പൈതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ചില പ്രിയപ്പെട്ടവരെങ്കിലും ഇവിടെ ഉള്ളവരല്ല, അവരുടെ ജോലിസ്ഥലത്ത് ദൈവമക്കളാണെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ദൈവമക്കളാണെന്ന് പറഞ്ഞു പോയെന്നവരിൽ അവരെന്ത് ചെയ്യും? മറ്റുള്ളവർ ചോദിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാനും നീയും ഒന്നാ, നമ്മളെല്ലാം തുല്യരാ എന്ന് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ ആ ഈക്വാലിറ്റിയെ സ്ഥാപിക്കാൻ അവിടെ ശ്രമിക്കുകയാണ്. തന്നിമിത്തം ക്രിസ്തീയ സാക്ഷ്യം അവർക്കവിടെ നഷ്ടമാകുന്നു. ഞാനൊരു ദൈവവൈതലാണെന്ന് പരസ്യമായി പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ലോകത്തിന് എൻ്റെ നേരെ ചോദിക്കാം, പിശാചിനെതിരെ കൂടെ ഒരു വെല്ലുവിളിയായിരുന്നു, ഞാനൊരു ദൈവവൈതൽ. ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. When we confess that before the world, then Satan is also hearing it. Satan is also hearing that. But if we are not willing to confess that I am a child of God, if we are not willing to say that publicly, then we are giving a foothold to Satan. Pishajina or avasaram nammal koduthirikkya koduthittu endo cheyyunnu ariyamo? ഇഷ്ടം പോലെ ജീവിക്കുക. ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളതല്ല ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിന് സ്തോത്രം. നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിയമം ഇല്ലാതെ ചാടുക എന്നുള്ളതല്ല, വളയമില്ലാതെ ചാടുന്ന ഒന്നല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം കീഴ്പ്പെട്ട് ജീവിക്കുന്ന സമയം വളരെ മുൻപോട്ട് പോയി എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന നിലയിൽ ഈ കാര്യം തീർത്തു പറയാൻ സാധിക്കില്ലെങ്കിലോ വാക്യങ്ങൾ വായിച്ചാൻ വിടട്ടെ. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ. എന്തുകൊണ്ടാണ് കാരണം? ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം, ഞാനൊരു ദൈവവൈദ്യനാണെന്നുള്ളതായ ഒരു ബോധ്യം, അത് നിമിത്തം ആ ഒറ്റ കാരണത്താൽ അന്യായമായിട്ട് കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് ദൈവത്തിന് ആണോ? തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന വിഷയമായി ക്രൈസ്തവർ ഇതിന് അമെൻമെൻറ്റ് വരുത്താനൊന്നും ഞാനാളല്ല, നമുക്ക് ആർക്കും ഇതിന് അമെൻമെൻറ്റ് വരുത്താൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അതിന് നമ്മുടെ പ്രവൃത്തിയെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളും ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നില്ല. ജസ്റ്റിഫിക്കേഷൻ ഒരുങ്ങുമ്പോൾ ദൈവവചനത്തോട് നീതി പുലർത്തുന്നു എന്നുകൂടെ നമ്മൾ നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമാണ്. ഞാനിത് ചെയ്യുന്നു, നീയും ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായിട്ട് നമുക്ക് വചനത്തോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കണം. ഇൻഡിവിജ്വലി വി മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് ഇൻ എവറിഥിങ്. വി മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ടു ഹിം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവനാ ശോധന ചെയ്യുന്നത്, അവനാ തൂക്കി നോക്കുന്നത്. ഞാൻ അതും വിശദീകരിക്കുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. 20-ാമത്തെ വാക്യം, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത്? കള്ളൻ വാസ്തവത്തിൽ മോഷ്ടിച്ചു, പിടിക്കപ്പെട്ടു, നാട്ടുകാരെ പൊതിരെ തല്ലി. പിറ്റേ ആഴ്ചയിൽ ദൈവം എനിക്ക് നല്ലവരായിരുന്നു, കർത്താവിനോട് കഷ്ടം സഹിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു എന്ന് പറഞ്ഞാൽ, നീ കർത്താവിനോടിയല്ല കഷ്ടം സഹിച്ചത്, നീ മോഷ്ടിച്ചിട്ടാണ്. മോഷ്ടിച്ചതിന് ശേഷം നീ അടി കൊണ്ടതാ, അതിനൊരു കുറ്റവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി വരട്ടെ, എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. കുറ്റം ചെയ്തിട്ട് അടിയുള്ളത് സഹിച്ചാൽ എന്താണ് യശസ്? ഒന്നുമില്ല, ഒരു യശസ്സുമില്ല. കുറ്റത്തിന് ശിക്ഷയുണ്ട്, അതേസമയം ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ദൈവത്തെ മുൻനിർത്തി മാത്രം ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന് ദൈവമാണത് കാണുന്നത്. ലോകത്തിന് മുൻപിൽ എന്നെ വിലയിരുത്തുവാൻ ഇന്ന് ആരും കണ്ടെന്ന് വരാം. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായിട്ട് സംസാരിക്കാം, ലോകത്തിന് എന്തും പറയാം, പക്ഷേ എൻ്റെ ദൈവമാണ് എന്നെ അറിയുന്നത്. ഇന്ന് രാവിലെ ദൈവസ്ഥനിൽ ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, ലോകം നമ്മെക്കുറിച്ച് എന്തും പറഞ്ഞു കൊള്ളട്ടെ, ഞാൻ നല്ലവനാണെന്ന് ലോകം പറഞ്ഞതുകൊണ്ട് ഞാൻ നല്ലവനാകത്തില്ല, ഞാൻ ദോഷക്കാരനാണെന്ന് ലോകം മുഴുവനും പറഞ്ഞതുകൊണ്ട് ഞാൻ ദോഷക്കാരനും ആകത്തില്ല, പക്ഷേ എൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയുന്നത് സ്വർഗത്തിന് ദൈവമാണ്. അവനാണ് എന്നെ തൂക്കി നോക്കുന്നത്. അവൻ്റെ തുലാസിൽ ഞാൻ കുറവുള്ളവനാണോ കുറവില്ലാത്തവനാണോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്ത വാക്യത്തിൽ, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. 21-ാമത്തെ വാക്യം അവിടെയാണ് ഇനി നോക്കണം. അതിനായിട്ടല്ലോ. അപ്പം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? വെറുതെ കഷ്ടം സഹിക്കാനല്ല. ആ അത് പലപ്പോഴും പലരും മറന്നു പോകുന്നു. ദൈവം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനാണ് ദൈവം നമ്മളെ. വാട്ട് ഫോർ വി ഹാവ് ബീൻ കോൾഡ് ഔട്ട്? എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? ഗോഡ് ഹാസ് കോൾഡ് അസ്. വാട്ട് ഫോർ? നോട്ട് ഓൺലി ടു സഫർ ഇൻ ദ സഫറിങ്സ്, ബട്ട് വി മസ്റ്റ് സഫർ ബിക്കോസ് ഓഫ് സം ഗുഡ്നെസ് ഇൻ അവർ ലൈഫ്. നന്മ ചെയ്തിട്ടും കഷ്ടം സഹിക്കുക. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ വേണ്ടിയിരുന്നു, തെറ്റ് ചെയ്യാതിരുന്നിട്ടും എനിക്കെതിരെ ഇവരൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നെങ്കിൽ എനിക്ക് എങ്ങനെ വഹിച്ച് നോ, ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ, ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, കർത്താവിൻ്റെ നാമനിമിത്തം, യേശുവിൻ്റെ നാമനിമിത്തം, ഒരു ദൈവവൈദലായതുകൊണ്ട് ഞാനിത് സഹിക്കുന്നു. അത് സഹിക്കുമ്പോൾ ഓർത്തു വരണം, കർത്താവ് ഒരു മാതൃക വെച്ചു പോയി, നമുക്ക് പിന്തുടരുവാൻ അവനൊരു മാതൃക. കർത്താവ് പറഞ്ഞത് മാത്രം ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ജീവിച്ചു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞൊരു ദിവസം നിങ്ങളെ കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് ഓർപ്പിച്ചതാണല്ലോ, Dying on the cross is easy, but living a cross life is very difficult. Krusha chomakkuka ennullathu valare buddhimutta. Krushme marikkunnathu easy aa. Devathin stotram. Aarengil inna oruthan vannu njan ivide prasangichu nilkkunnathu vayathu oruthan thookkum kondu ivide vannu enne vidivichu vannal. Very easy. എന്നാൽ യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ മുമ്പേ ആദ്യം ഓർപ്പിച്ചപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ചിലരുടെയൊക്കെ എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീവിക്കുന്നത് വലിയ പ്രയാസമാണ്, മരിക്കുന്നത് എളുപ്പമാണ്. യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ വളരെ എളുപ്പമാണ്, പക്ഷേ യേശുവിന് വേണ്ടി ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. Praise the Lord. It is very difficult to live for Christ, and it is easy for us to die for Christ. Praise the Lord. But God wants us to live for the Lord. യേശുവിനു വേണ്ടി ജീവിക്കുക. എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുവാൻ സമയമില്ലല്ലോ. വിശുദ്ധ മേശ നമ്മുടെ മുൻപാകെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പച്ചൻ ഷുഗർ കുറഞ്ഞോ? കുഴപ്പമില്ലയോ? ചായ കുടിച്ചോ? കാപ്പി കുടിച്ചോ? കാരണം എനിക്കറിയാം ഉടുപ്പൊക്കെ ഊരുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. ഞാനിത് വാക്കുകൾ നിർത്തട്ടെ. സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ ഇടപെട്ട ചില കാര്യങ്ങളുണ്ട്. അതിന്ന് എനിക്ക് സംസാരിക്കാനുള്ള സമയമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനുള്ള ഒരു മനസ്സുള്ളവരാണ്. നമുക്ക് പിന്തുടരുവാനൊരു മാതൃക കർത്താവ് വെച്ചിട്ട് പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ മാതൃക പിൻപറ്റുക. ലോകത്തിലെ ആരുടെയും അല്ല, ലോകത്തിലെ നേതാക്കന്മാരുടേതല്ല, ലോകത്തിലെ സഭയിലെ നേതാക്കന്മാരുടേതല്ല, ആരുടെയും അല്ല, യേശുവിൻ്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ ദൈവത്തിന് സ്തോത്രം. അത് പേഴ്സണൽ കൺവിക്ഷനിൽപ്പെട്ട കാര്യമാണ്. അത് എങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. വിശുദ്ധ മേശയുടെ സമീപത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ. ഞാൻ ഈ വാക്കുകളെ ഒന്നുകൂടെ വായിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും. എന്തോ അതിന് ആ വാചകത്തിൻ്റെ അർത്ഥം, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രൈസ് ദ ലോർഡ്. എനിക്കിതിന് മറുപടിയൊക്കെ പറയാനറിയാം, ഇതിന് മറുപടി പറയാൻ അറിയാം. പിന്നെ ഇതിൻ്റെ പ്രതികാരം ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചതുപോലെ ആയിക്കഴിഞ്ഞെന്ന്. പക്ഷെ യേശുവിൻ്റെ ന്യായവിസ്താരത്തിന് മുൻപിൽ കമാന്നൊരക്ഷരം അവൻ മിണ്ടിയില്ല. താൻ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ ചേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പത്രോസ് മഹാപുരോഹിതന്റെ ദാസനെ വാളുകൊണ്ട് വെട്ടി അവൻ്റെ കാത് മുറിച്ചു കഴിഞ്ഞപ്പോൾ യേശു ഇപ്രകാരം പ്രതിവചിച്ചു, ഞാൻ എൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ ഒരു ലെഗിയോനിലും അധികം ദൂതന്മാരെ വിട്ടിട്ട് വാസ്തവത്തിൽ ഒറ്റ ദൂതൻ അശൂർ പാളയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 186,000 പേര് നിമിഷനേരം കൊണ്ടില്ലാതെ നേരം എഴുന്നേറ്റ് താഴെ കിടക്കും, വീണതല്ലോ കിടക്കുന്നു ശവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സ്ഥാനത്ത് ഒരു ലീജിയനിലധികം, ഒരു ലീജിയൻ എന്ന് പറയുന്നത് 4,500 സോൾജിയേഴ്സ് ഒരു ലീജിയനിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ദൂതന്മാരോട് ഒന്നിറങ്ങി വരാൻ കൽപ്പിച്ചാൽ നിമിഷ നേരം കൊണ്ട് പീലാത്തോസ് അല്ല, പടയാളികളല്ല, ഹന്നാസും കയ്യപ്പാവും അല്ല, സകലതും എന്ത് ചെയ്യും? വീഴും. പക്ഷെ കർത്താവ് ഒന്നും ചെയ്തില്ല. കാരണം അതിനുവേണ്ടി അവൻ വന്നത്. ഞാൻ ഇതിനുവേണ്ടി കഷ്ടം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ദൈവസന്നിധിയിൽ നാം ഇന്ന് പകൽക്കാലമായിരുന്നല്ലോ. നമുക്ക് സമയത്തിനെ പൂർണ്ണമായി വിനയപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ള അവസ്ഥയെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അവന് യാതൊന്നും മറവല്ല.